2021 December 19 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ചാൻസലർ ഇടയുമ്പോൾ ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടതും അതിനോട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതികരണവും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാത്രമല്ല പൊതുരാഷ്ട്രീയത്തെ തന്നെ ചൂടുപിടിപ്പിച്ചു. സംസ്ഥാന ഗവർണർ എന്ന നിലയിൽ കേവലമൊരു നാമമാത്ര ഭരണാധികാരിയല്ല താനെന്ന് മുൻപ് തന്നെ തെളിയിച്ചിട്ടുള്ളയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ദീർഘകാലം ദേശീയ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞയാളാണ് അദ്ദേഹം. കുറച്ചുകാലം കേന്ദ്രമന്ത്രിയുമായിരുന്നു. സാമൂഹ്യ രാഷ്ട്രീയ സംഭവങ്ങളിലൊക്കെ വ്യക്തമായ അഭിപ്രായമുള്ളയാളാണ്. ആവശ്യമുള്ളപ്പോൾ തുറന്നു പറയാനും മടിക്കുകയില്ല. സ്ത്രീധനം പോലെയുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ നിരന്തരം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുതന്നെ മുൻഗാമികൾക്കൊന്നുമില്ലാതിരുന്നത്ര ജനപ്രീതിയും അദ്ദേഹത്തിനുണ്ട്. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് വലിയ പ്രക്ഷോഭം നടക്കുമ്പോൾ തന്റെ എതിരഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുള്ളയാളുമാണ് അദ്ദേഹം. പക്ഷേ പൊതുവെ ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം പറയാറില്ല, ദൈനംദിന ഭരണത്തിൽ ഇടപെടാറുമില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഭാഗങ്ങൾ കൂടിയും വായിക്കാൻ മടി കാണിക്കാറുമില്ല. ഗവർണർ പദവിയുടെ പരിമിതികൾ നന്നായി അറിയുന്നയാളാണ് ആരിഫ് ഖാൻ. അതേസമയം ചാൻസലർ സ്ഥാനത്തിന്റെ മഹത്വവും സവിശേഷാധികാരങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളയാളുമാണ്. ഗവർണറുടെ അധികാരാവകാശങ്ങൾ ഭരണഘടനയിൽ നിന്നാണ് സിദ്ധിച്ചിട്ടുള്ളത്. ചാൻസലറുടേത് അതത് സർവകലാശാലാ നിയമങ്ങളിൽ നിന്നുമാണ്. ചാൻസലർ എന്ന നിലയിൽ കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനാവശ്യമായ ഉപദേശങ്ങൾ സമയാസമയങ്ങളിൽ സന്തോഷസമേതം നൽകുന്നയാളാണ് അദ്ദേഹം. തനിക്ക് ലഭിക്കുന്ന പരാതികൾ സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കാനും തീരുമാനങ്ങൾ നിഷ്പക്ഷവും നിരാക്ഷേപവുമായിരിക്കാനും പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നയാളുമാണ്. 1937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ച കാലത്ത് മഹാരാജാവായിരുന്നു ചാൻസലർ. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ രാജപ്രമുഖനായി ചാൻസലർ. 1956 കേരള പിറവിക്ക് ശേഷം സംസ്ഥാന ഗവർണർ തന്നെ ചാൻസലറായും പ്രവർത്തിക്കുന്നു. താത്വികമായി ചാൻസലർക്ക് വിപുലമായ അധികാരങ്ങളുണ്ടെങ്കിലും പ്രായോഗികമായി അത് പലപ്പോഴും ഉപയോഗിച്ചിരുന്നില്ല. വടക്കേ ഇന്ത്യയിൽ നിന്നും മറ്റും ഗവർണർമാരായി വരുന്ന രാഷ്ട്രീയ നേതാക്കൾ പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ വിമുഖത പ്രകടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോയി. വിദ്യാർത്ഥി സമരങ്ങൾ കൊണ്ട് കലുഷിതമായ 1958-59 കാലത്തോ 67-69 കാലത്തോ പോലും ഒരു ചാൻസലറും സർവകലാശാല നടത്തിപ്പിൽ ഇടപെടുകയുണ്ടായില്ല. 1981 ഒന്നാം നായനാർ മന്ത്രിസഭയുടെ അവസാനകാലത്താണ് സർക്കാരും ചാൻസലറും തമ്മിൽ ആദ്യത്തെ ഏറ്റുമുട്ടൽ ഉണ്ടായത്. കേരള സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് അന്ന് 3 പേരുകളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. എൻ കാളീശ്വരൻ, ഡോക്ടർ കെ ഐ വാസു, ഡോക്ടർ എ വി വർഗീസ്. ഇവരിൽ വാസുവിനോടായിരുന്നു സർക്കാരിന് താൽപര്യം. എന്നാൽ ഗവർണറും തദ്വാര ചാൻസലറുമായിരുന്ന ജ്യോതി വെങ്കടാചലം പ്രതിപക്ഷ നേതാവ് കെ കരുണാകരന്റെ താൽപര്യപ്രകാരം ഡോക്ടർ വർഗീസിനെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. ചാൻസലറുടെ ചുമതല നിറവേറ്റുമ്പോൾ സർക്കാരിന്റെ ഉപദേശം സ്വീകരിക്കാൻ ഗവർണർക്ക് ബാധ്യതയില്ലെന്നായിരുന്നു രാജ്ഭവൻ വൃത്തങ്ങൾ പ്രതികരിച്ചത്. പ്രതിപക്ഷ പാർട്ടികളും അത് ഏറ്റുപാടി. ഗവർണറുടെ ധിക്കാരവും കരുണാകര ദാസ്യവും മാസിസ്റ്റുകാരെ ക്രുദ്ധരാക്കി. ജൂലൈ 8 എം വി രാഘവൻ വൈസ് ചാൻസലർ നിയമനകാര്യം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചു. ഗവർണറുടെ നടപടികളെക്കുറിച്ച് സഭാതലത്തിൽ ചർച്ച പാടില്ലെന്ന് ടി എം ജേക്കബ് തർക്കിച്ചു. ഗവർണറെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് തടസ്സമുണ്ട്, എന്നാൽ ചാൻസലറെക്കുറിച്ച് ചർച്ചയാകാമെന്ന് സ്പീക്കർ എ പി കുര്യൻ റൂളിംഗ് നൽകി. ജൂലൈ 9 ചാൻസലറെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നു. അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനായിരുന്നതുകൊണ്ട് ഡോക്ടർ എ വി വർഗീസ് ഇന്ത്യൻ പൌരൻ അല്ലാതായി തീർന്നു എന്നുവരെ എം വി രാഘവൻ വാദിച്ചു. സർവകലാശാല നിയമത്തിന്റെ അന്തസത്തയ്ക്കും അതുവരെ നിലനിന്നിരുന്ന കീഴ്വഴക്കങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് വി സി എ നിയമിച്ചതെന്ന് ആരോപിച്ചു. കേരളത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചാൻസലറെ നിലയ്ക്കു നിർത്തും, അവരെ വിടാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. സി ബി സി വാര്യരും പി കെ വാസുദേവൻ നായരും കെ പങ്കജാക്ഷനും ഉമ്മൻചാണ്ടിയും ചാൻസലറുടെ നടപടിയെ വിമർശിച്ചു. അതേസമയം ഇ അഹമ്മദും ആർ സുന്ദരേശൻ നായരും കെ കരുണാകരനും പി ജെ ജോസഫും ചാൻസലറെ അനുകൂലിച്ച് സംസാരിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ബേബി ജോണിന്റെ മറുപടിയോടെ ചർച്ച അവസാനിച്ചു. അധികം വൈകാതെ ആ സർക്കാർ നിലംപതിച്ചു. അങ്ങനെ ആ വിഷയവും കെട്ടടങ്ങി. 80 കേരളത്തിൽ ഇതുപോലുള്ള തർക്കം മറ്റ് സംസ്ഥാനങ്ങളിലും അരങ്ങേറി. ആന്ധ്രാപ്രദേശിലെ ശ്രീ വെങ്കടേശ്വര സർവകലാശാലയിൽ സർക്കാർ നിർദ്ദേശിച്ചയാളെ വൈസ് ചാൻസലറാക്കാൻ ഗവർണർ രാംലാൽ വിസമ്മതിച്ചു. അതേ തുടർന്ന് മുഖ്യമന്ത്രി എൻ ടി രാമറാവുവും ഗവർണറുമായുള്ള ബന്ധം വഷളായി. ഒടുവിൽ വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണെന്ന് കോടതി വിധിയെഴുതി. അധികം വൈകാതെ മുഖ്യമന്ത്രിയെ തന്നെ അട്ടിമറിച്ച് ഗവർണർ പകരം വീട്ടി. പശ്ചിമബംഗാളിൽ കൽക്കട്ട ബർദ്വാൻ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ജ്യോതി ബസുവും ഗവർണർ എ പി ശർമ്മയും തമ്മിൽ ഏറ്റുമുട്ടി. ചാൻസലറുടെ അധികാരം പരിമിതപ്പെടുത്താൻ നിയമസഭ സർവകലാശാല നിയമം തന്നെ ഭേദഗതി ചെയ്തു. അതിന് അനുമതി നൽകാൻ ഗവർണർ വിസമ്മതിച്ചു. ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. ഒടുവിൽ ഗവർണർ ശർമ്മ രാജിവെക്കേണ്ടി വന്നു. കേരളത്തിൽ രണ്ടാം നായനാർ സർക്കാരിന്റെ കാലത്ത് ഗവർണർ രാംദുലാരി സിൻഹയുമായി ഇതേ കാര്യത്തിൽ തർക്കമുണ്ടായി. ചാൻസലറുടെ ചെയ്തികളെക്കുറിച്ച് സഭയിൽ വീണ്ടും ചർച്ച നടന്നു. വർക്കല രാധാകൃഷ്ണനായിരുന്നു നിയമസഭാ സ്പീക്കർ. സ്ഥിരമായി സ്ലീവ്ലെസ് ബ്ലൌസ് ധരിക്കുന്ന ചാൻസലർക്ക് ഒരു മീറ്റർ തുണി വാങ്ങിക്കൊടുക്കണമെന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരെ നിയമസഭയിലുണ്ടായി. പലപ്പോഴും ചാൻസലറുടെ വ്യാപകമായ അധികാരങ്ങൾ ചർച്ചാ വിഷയമായില്ല. അതു സംബന്ധിച്ച തർക്കങ്ങളും പരിഗണിക്കപ്പെട്ടില്ല. രാംദുലാരി സിൻഹയുടെ പിൻഗാമിയായി വന്ന ഡോ സരൂപ് സിംഗ് കാലിക്കറ്റ് സർവകലാശാലയിലെ രണ്ട് സംസ്കൃതാധ്യാപകർ തമ്മിലുള്ള തർക്കത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവ് എക്കാലത്തും പ്രസക്തമാണ്. അവരിൽ ഒരധ്യാപകന് സിൻഡിക്കേറ്റിന്റെ പിന്തുണയുണ്ടായിരുന്നു. മറ്റേയാൾക്ക് വൈസ് ചാൻസലറുടെയും ഒരാൾക്ക് അനുകൂലമായി ലീഗൽ അഡ്വൈസറുടെ നിയമോപദേശം, മറ്റേയാൾക്ക് സ്റ്റാൻഡിംഗ് കൌൺസിലിന്റെ അഭിപ്രായം. ഇവർ തമ്മിലുള്ള വ്യവഹാരം പലതവണ കോടതി കയറിയിറങ്ങിയതാണ്. ഒടുവിൽ ചാൻസലറുടെ തീർപ്പിന് വിട്ടു. ചാൻസലർ വളരെ നിഷ്പക്ഷവും നീതിപൂർവവുമായ വിധിയെഴുത്ത് നടത്തി. കൂട്ടത്തിൽ സംസ്കൃതാധ്യാപകർ ഇങ്ങനെ സംസ്കാരമില്ലാതെ ഏറ്റുമുട്ടുന്നത് ഉചിതമല്ല എന്നൊരഭിപ്രായവും പാസാക്കി. രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് UDF തന്നെ നിയമിച്ച മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലറെ നീക്കം ചെയ്യേണ്ട ദുരുയോഗവും ചാൻസലർക്കുണ്ടായി. അടിസ്ഥാന യോഗ്യത സംബന്ധിച്ച് അദ്ദേഹം സമർപ്പിച്ച രേഖകൾ വ്യാജമാണെന്ന് തെളിഞ്ഞതിന്റെ പേരിലായിരുന്നു ഈ നടപടി. മുഖ്യമന്ത്രിയെയും കോൺഗ്രസിലെ മറ്റ് പ്രമാണിമാരെയും വെറുപ്പിച്ചു എന്നത് VC വിനയായി. വൈസ് ചാൻസലർമാരുടെ നിയമന കാര്യത്തിൽ പലപ്പോഴും UGC മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. തികച്ചും അയോഗ്യരായ വ്യക്തികൾ രാഷ്ട്രീയ പിൻബലത്താൽ മാത്രം നിയമിതരായി. LDF ഭരണത്തിലും UDF ഭരണത്തിലും സ്ഥിതി വളരെയൊന്നും വ്യത്യസ്തമായിരുന്നില്ല. സമീപകാലത്ത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർക്ക് പുനർനിയമനം നൽകിയതും കാലടി സംസ്കൃത സർവകലാശാലയിലെ വൈസ് ചാൻസലറെ നിയമിക്കാൻ മൂന്നംഗങ്ങളുള്ള പാനൽ നൽകുന്നതിന് പകരം ഒരാളുടെ പേരുമാത്രം നിർദ്ദേശിച്ചതുമാണ് ഇപ്പോൾ ഗവർണറെ ശുണ്ഠി പിടിപ്പിച്ച കാര്യങ്ങൾ. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കുന്നത് സംബന്ധിച്ചും വിവാദമുണ്ടായിരുന്നു. സെർച്ച് കമ്മിറ്റി സമർപ്പിച്ച മൂന്നംഗ പാനലിൽ സംസ്ഥാന സർക്കാരിന് താൽപര്യമുള്ളയാൾ 60 വയസ്സ് പിന്നിട്ടുവെന്ന കാരണത്താൽ നിയമനം നൽകാൻ ഗവർണർ കൂട്ടാക്കിയില്ല. പകരം മറ്റൊരാളെയാണ് നിയമിച്ചത്. പിന്നീട് ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലറുടെ കാര്യത്തിലും താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് ചാൻസലർക്ക് മനസ്സിലായി. നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് കാലാവധി പൂർത്തീകരിച്ച വൈസ് ചാൻസലർക്ക് പുനർനിയമനം നൽകുക എന്നത്. പുനർനിയമിതനായ വ്യക്തി പ്രായപരിധി പിന്നിട്ടയാളുമായിരുന്നു. പുതിയ വൈസ് ചാൻസലറെ കണ്ടെത്താൻ സെർച്ച് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയ ശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു കത്ത് മുഖേന സെർച്ച് കമ്മിറ്റി പിരിച്ചുവിടുകയും നിലവിലുള്ള വൈസ് ചാൻസലർക്ക് പുനർനിയമനം നൽകണമെന്ന് ഗവർണറോട് ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത്. തൽക്കാലം ഗവർണർ വഴങ്ങുകയും പുനർനിയമന ഉത്തരവ് ഒപ്പിടുകയും ചെയ്തു. എന്നാൽ പിന്നീട് അദ്ദേഹം തന്റെ വിയോജിപ്പ് പരസ്യമായി രേഖപ്പെടുത്തി. മന്ത്രി ഗവർണർക്കയച്ച രണ്ട് കത്തും പുറത്തുവന്നു. അതോടെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉഷാറായി. മന്ത്രിയുടെ രാജിക്കുവേണ്ടി മുറവിളി ഉയർന്നു. VC പുനർനിയമനം കോടതി വ്യവഹാരത്തിനും കാരണമായി. ഹൈക്കോടതി നിയമന കാര്യത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചത് മാത്രമാണ് മന്ത്രിക്ക് ആശ്വാസം നൽകുന്ന വസ്തുത. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് തന്നെയും കണ്ണൂർ VC പുനർനിയമനത്തിന് പിന്നിലുള്ള യുക്തി ബോധ്യപ്പെട്ടിട്ടില്ല. മറ്റുള്ളവരുടെ കാര്യം പറയാനുമില്ല. സമീപകാലത്ത് തന്നെ കൊല്ലത്തെ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുമായി ബന്ധപ്പെട്ടും ഇതുപോലുള്ള വിവാദങ്ങൾ ഉയർന്നിരുന്നു. അവിടെ വൈസ് ചാൻസലർ നിയമനം തർക്ക വിഷയമായി എന്ന് മാത്രമല്ല, VC മറ്റുന്നതർക്കും ശമ്പള സ്കെയിൽ പോലും തീരുമാനിച്ചു കൊടുക്കാൻ സർക്കാരിന് ആയിട്ടില്ല. ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ ഭാര്യമാർ അത്ഭുതകരമാംവണ്ണം വിവിധ സർവകലാശാല വകുപ്പുകളിൽ നിയമനം നേടിയത് വിവാദമായിരുന്നു. അവരെക്കാളൊക്കെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഗവേഷണ പരിചയവും ഉള്ളവർ തഴയപ്പെട്ടു. വിദ്യാഭ്യാസ രംഗം സംശുദ്ധമാക്കാൻ വേണ്ടി അഹോരാത്രം പ്രസംഗിച്ചു നടന്ന യുവതുർക്കികളുടെ സഹധർമ്മിണിമാരാണ് ഇപ്രകാരം വളഞ്ഞ വഴിയിലൂടെ നിയമനം നേടി കൂടുതൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ വിഡ്ഢികളാക്കിയത്. അങ്ങനെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കുത്തഴിഞ്ഞ പുസ്തകമായി മാറിയ സാഹചര്യത്തിലാണ് ഗവർണർ പൊട്ടിത്തെറിച്ചത്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ പ്രതിപുരുഷനാണ് ഗവർണറെന്നും അദ്ദേഹം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ടാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നതെന്നും വേണമെങ്കിൽ സഖാക്കൾക്ക് വാദിക്കാം. ആയിരിക്കാം. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മൂല്യച്യുതിയും അപജയവും അറിയുന്നവരാരും അത് വിശ്വസിക്കുകയില്ല. സർവകലാശാലകളിൽ അധ്യാപകരെ നിയമിക്കുന്നതിന് പാർട്ടിക്കൂറും പ്രതിബദ്ധതയുമാണ് ഗവേഷണ ബിരുദത്തെക്കാളും അധ്യാപക പരിചയത്തെക്കാളും പ്രധാനമെന്ന് കരുതുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനേക്കാൾ വിശ്വാസ്യത ഗവർണർക്കുണ്ട്. അത് പാർട്ടിയിലെ മറ്റ് നേതാക്കൾക്കറിയില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് അനുനയത്തിന്റെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നത്. ഗവർണർ ആവശ്യപ്പെട്ട പ്രകാരം വേണമെങ്കിൽ സർവകലാശാലാ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് മറ്റാരെയെങ്കിലും ചാൻസലർ സ്ഥാനത്ത് അവരോധിക്കാം. പക്ഷേ അതുണ്ടാക്കുന്ന രാഷ്ട്രീയവും ധാർമ്മികവുമായ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. സർക്കാരിന്റെ പ്രതിച്ഛായ കൂടുതൽ വികൃതമാകും. അതുകൊണ്ട് ഏറ്റുമുട്ടലിന്റെ പാത ഒഴിവാക്കുന്നതാണ് സർക്കാരിനും ഭരണകക്ഷികൾക്കും നല്ലത്. ഉന്നത വിദ്യാഭ്യാസ രംഗം സംശുദ്ധമാക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല ആര് വിചാരിച്ചാലും കഴിയുകയില്ല എന്നത് മറ്റൊരു കാര്യം.